അസ്സലാമു അലൈക്കും. ജുമാഅയും പെരുന്നാളും അത് ഒരുമിച്ച് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മള് ഇന്നത്തെ രണ്ടാമത്തെ വിഷയം. അതിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ രണ്ടും ഒരുമിച്ച് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, അയാൾക്ക് ജുമാഅ നിർബന്ധമാണോ അല്ലേ എന്നുള്ളതാണ് ഇവിടെ ചർച്ചാ വിഷയം. പെരുന്നാൾ നമസ്കരിച്ച ഒരാൾ പിന്നീട് ജുമാഅ അയാൾ അതിൽ പങ്കെടുക്കണോ, ജുമാഅ നമസ്കാരം അയാൾക്ക് നിർബന്ധമാണോ എന്നതാണ് വിഷയം. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനമായിട്ടും നാല് അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിലുള്ളത്. ഭയങ്കര ചർച്ച ആ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ഇഖ്തിലാഫുള്ള വിഷയമാണ്. ഓരോരുത്തർക്കും അവരുടേതായ തെളിവുകളുണ്ട്, ദലീലുകളുണ്ട്, പ്രമാണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയ സംബന്ധമായിട്ട് വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ മൊത്തത്തിൽ ആ ചർച്ചകളെ നമുക്ക് നാലാക്കിയിട്ട് തിരിക്കാം, നാല് അഭിപ്രായങ്ങളാക്കിയിട്ട് തിരിക്കാം. അതിൽ അത് ഖൗലുൽ അവ്വൽ, അതിലൊന്നാമത്തെ ഖൗല്, ഇങ്ങനെ രണ്ടും ഒരുമിച്ച് വന്നാൽ റുഖ്സ നൽകപ്പെട്ടിട്ടുള്ളത് ഗ്രാമീണരായ ആളുകൾക്ക്, അതേപോലെ തന്നെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്, ഈ ആളുകൾക്ക് മാത്രമാണ് ജുമാഅയിൽ ഇളവുള്ളൂ. അതല്ലാതെ ആ നാട്ടിലുള്ള, ആ നാട്ടിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമാഅ നിർബന്ധമാണ്. ഇതാണ് ഒരഭിപ്രായം. ഇതൊക്കെയൊക്കെ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതൊരഭിപ്രായമാണ്. അതിന് അവരുടേതായ ദലീലുകളും കാര്യങ്ങളും തെളിവുകളൊക്കെ അവരുദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ അഭിപ്രായം മനസ്സിലാക്കി വെച്ചോ, ജുമാഅയിൽ ഇളവുള്ളത് അല്ലെങ്കിൽ ജുമാഅ നിർബന്ധമല്ലാതാകുന്നത് ആർക്കാണ്? വിദൂര പ്രദേശങ്ങളിലുള്ള ആളുകൾക്കാണ്. അവര് പെരുന്നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ജുമാഅയിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല, അവർക്ക് ഇളവുണ്ട്. അതല്ലാത്ത ആളുകൾക്ക് ജുമാഅ നിർബന്ധമാണ്. ഈ അഭിപ്രായം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഖൗലാണ്. അതേപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നുള്ള റിപ്പോർട്ട് ഇതാണ്. അതിന് അവരുടേതായ തെളിവുകളും കാര്യങ്ങളും അവർ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം, അല്ല ഖൗലുസ്ഥാനി. രണ്ടാമത്തെ അഭിപ്രായം, എല്ലാവർക്കും ജുമാഅ നിർബന്ധമാണ്. പെരുന്നാളസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾക്കും അല്ലാത്തവർക്കും ഒക്കെ ജുമാഅ നിർബന്ധം, ആർക്കും ജുമാഅയിൽ ഒരു ഇളവില്ല. ഇതാണ് അതിൽ രണ്ടാമത്തെ അഭിപ്രായം, ഇമാം അബു ഹനീഫയുടെ ഒരു ഖൗല്. അതേപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ള ഒരു റിവായത്ത്, ഇബ്നു ഹസം, ഇബ്നു മുന്ദിർ, ഇബ്നു അബ്ദുൽ ബർ, ഇവരൊക്കെ ഈ അഭിപ്രായക്കാരാണ്. അവരതിന്റെ തെളിവ് പറയുന്നുണ്ട്. എന്താ? ഒന്ന് ഫറളാണോ, ഒന്ന് സുന്നത്താണ്. പിന്നെ ഒരു സുന്നത്ത് ചെയ്താൽ എങ്ങനെ ഫറള് കൂടും? ജുമാ എന്നുള്ളത് ഫറളാണ്, അതിന്റേതായ ന്യായങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം, ഈ രണ്ടാമത്തെ അഭിപ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ, എല്ലാവർക്കും ജുമാ നിർബന്ധമാണ്. പെരുന്നാളസ്കാരത്തിൽ പെരുന്നാളസ്കാരം നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് ജുമാഅയിൽ ആർക്കും അളവില്ല. കാരണം ഒന്ന് ഫറളാണ്, ഒന്ന് സുന്നത്താണ്. ഇതാണ് അവരതിന് പറയുന്ന ന്യായം. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം, പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജുമാഅയിൽ റുഖ്സുണ്ട്, അയാൾക്ക് ജുമാഅ വാജിബല്ല, അയാൾക്ക് ജുമാഅ നിർബന്ധമല്ല, അയാൾക്ക് ദുഹർ നിസ്കരിച്ചാൽ മതി. എന്നാൽ ആ പള്ളി ജുമാഅ നിർവഹിക്കുന്ന ഒരു പള്ളിയാണെങ്കിൽ അത് ജുമാഅ നടക്കുക എന്നുള്ള നിർബന്ധം, ജുമാഅ അതിൽ അവിടെ നടന്നോളണം. പക്ഷേ പെരുന്നാൾ നിസ്കരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ജുമാഅയിൽ അയാൾക്ക് അളവുണ്ട്, അയാൾക്ക് ദുഹർ നിസ്കരിച്ചാൽ മതി. ദുഹർ നിർബന്ധമാണ്, ദുഹർ നിർബന്ധമാണ്, പക്ഷെ ജുമാഅയിൽ അയാൾക്ക് പങ്കെടുത്തോളം തന്നെ, അയാൾക്ക് അതിൽ റുഖ്സുണ്ട്. ഇതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഇത് ഹംബലി മദ്ഹബിന്റെ വീക്ഷണം, അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതേപോലെ തന്നെ ഏതാണ്ട് പണ്ഡിതന്മാരൊക്കെ ഈ അഭിപ്രായമാണ്. ഈ മൂന്നാമത്തെ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. നാലാമത്തെ അഭിപ്രായം, ലോഹറും നിസ്കരിക്കേണ്ട, ജുമാഅയും വേണ്ട, അവര് ഈദ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ. ഇതാണ് നാലാമത്തെ അഭിപ്രായം, അത്തോയിൽ നിന്നുള്ള അഭിപ്രായം. അതേപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാർക്കൊക്കെ ഈ അഭിപ്രായമുണ്ട്, ഭക്ഷണങ്ങൾ വരുന്നത്. ഇതിൽ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല്, ഈ മൂന്നാമത്തെ അഭിപ്രായത്തിനാണ് അവര് മുൻഗണന കൊടുത്തിട്ടുള്ളത്. ഏതാ മൂന്നാമത്തെ അഭിപ്രായം? പെരുന്നാൾ നിസ്കരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ജുമാഅയിൽ അയാൾക്ക് റുഖ്സുണ്ട്, അയാളെ ലുഹർ നിസ്കരിച്ചാൽ മതി. ലുഹർ നമസ്കരിക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം ഫറളാണ്, അതിലെ അളവൊന്നുമില്ല. ഇതാണ് അതിൽ കൂടുതൽ തെളിവുകളോട് അടുത്ത് നിൽക്കുന്ന ബലപ്പെട്ട അഭിപ്രായം. ഇനി ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില തെളിവുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകളുണ്ട്. ഒന്ന് സ്വഹീഹായ ഹദീസുകൾ, ഇവിടെ തെളിവ് അതാണ്, ഒന്ന് സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസുകൾ, രണ്ട് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ആസാറുകൾ, മൗഖൂഫായ ഒരുപാട് റിപ്പോർട്ടുകൾ അതിൽ വന്നിട്ടുണ്ട്. അതിൽ ചിലത്, ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന റിപ്പോർട്ടിൽ കാണാം, ഇയാസുബ്നു അബി റംലത്തു ഷാമി അദ്ദേഹം ഖാല, അദ്ദേഹം പറയുന്നു, ഷഹിദ്തു മുആവിയത്ബ്നു അബി സുഫിയാൻ വഹുവ യസ്അലു സയ്യിദ ബ്നു അർഖം. മുആവിയ റളിയല്ലാഹു അൻഹു സയ്യിദ് ബ്നു അർഖമിനോട് ചോദിച്ചു. ആര്? മുആവിയ സഹാബിയാണ്. സയ്യിദ് ബ്നു അർഖമിനോട് ചോദിക്കാം, അത് ഞാൻ സാക്ഷിയാണ്, ഇയാസുബ്നു അബി റംല പറയാം, ആ ചോദ്യത്തിന് ഞാൻ സാക്ഷിയാണ്. എന്താ ചോദ്യം? മുആവിയ റളിയല്ലാഹു അൻഹു സയ്യിദ് ബ്നു അർഖമിനോട് ചോദിക്കുന്നത്, ആ ഷഹിദ്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദൈൻ ഇജ്തമഅ ഫീ യൗമിൻ, ഇതാണ് ചോദ്യം, ആ ഷഹിദ്ത താങ്കൾ പങ്കെടുത്തിട്ടുണ്ടോ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈദൈനി രണ്ട് ഈദിന് പെരുന്നാളിന് ഇജ്തമഅ ഫീ യൗമിൻ അത് രണ്ട് ഒരുമിച്ച് വന്ന ദിവസം, രണ്ട് ഈദ് ഒരുമിച്ച് വന്ന ദിവസം താങ്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സാക്ഷിയായിട്ടുണ്ടോ, പങ്കെടുത്തിട്ടുണ്ടോ? മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു സയ്യിദ് ബ്നു അർഖമിനോട്. ഖാല സയ്യിദ് ബ്നു അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ. ഖാല മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫകൈഫ സനഅ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? അതാണല്ലോ നമ്മുടെ നിലപാട്. നബി എന്താ ചെയ്തത്? നടന്നാ മതി. ഖാല സയ്യിദ് ബ്നു അർഖം മറുപടി പറഞ്ഞു, സല്ലൽ ഐദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് നിസ്കരിച്ചു, ثم رخص في الجمعة, പിന്നീട് ജുമായുടെ വിഷയത്തിൽ റുഖ്സ കൊടുത്തു. فقال, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷാ അൻ യുസല്ലിയ ഫലിസല്ലി, ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവര് നിസ്കരിച്ചോട്ടെ. ജുമായിൽ അളവ് കൊടുത്തു, ജുമാ നിസ്കരിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ അവര് നിസ്കരിച്ചോട്ടെ. ഇതാണ് മൂന്നാമത്തെ അഭിപ്രായക്കാർക്കുള്ള തെളിവ്, ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഹദീസ് അബൂദാവൂദ് ധരിച്ചിട്ടുണ്ട്, ഇബ്നു മാജ ധരിച്ചിട്ടുണ്ട്, ശൈഖ് നാസിറുദ്ദീൻ അൽബാനി ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹാക്കിം ദഹബി ഇവരൊക്കെ ഈ ഹദീസ് പറയാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിന് നമുക്ക് കിട്ടി തെളിവ്, കിട്ടി എന്ത്? പെരുന്നാൾ നമസ്കരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ജുമഅയിൽ അയാൾക്ക് റുഖ്സുണ്ട്. ഇത് വിദൂര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് മാത്രമാണോ? അല്ല അല്ല. അതല്ലെങ്കിൽ ഗ്രാമീണവാസികളായ ആളുകൾക്ക് മാത്രമാണോ? അല്ല. ഇത് മൊത്തത്തിൽ വിശ്വാസനം പറഞ്ഞു. ആ ഹദീസിന്റെ പദപ്രയോഗം തന്നെ, മൻഷാ അൻയുസല്ലിയ ഫലിസല്ലി, ജുമ നിസ്കരിക്കാൻ ആരാണോ ഉദ്ദേശിക്കുന്നത് അവരത് നിസ്കരിച്ചു കൊള്ളട്ടെ. ജുമായിലെ അളവുണ്ട്, പെരുന്നാൾ നിസ്കരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് അതിൽ ഒരു തെളിവായിട്ട് പണ്ഡിതന്മാർ ധരിച്ചിട്ടുള്ളത്. ഇനി രണ്ട് ഹദീസ് സ്വഹീഹാണ്. രണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് നിവേദനത്തിൽ കാണാം, عن رسول الله صلى الله عليه وسلم انه قال رسول الله صلى الله عليه وسلم പറഞ്ഞതായിട്ട് ഖദിജ്തമ ഫീ യൗമികും ഹാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഈ ദിവസത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് വന്നിരിക്കുന്നു, ഈദാനി രണ്ട് ഈദ് രണ്ട് പെരുന്നാൾ നിങ്ങൾക്ക് ഒരുമിച്ച് വന്നിരിക്കുന്നു. ഫമൻ ഷാ അജ്സഹു മിനൽ ജുമഅ, ഫമൻ ഷാ ആരാണോ ഉദ്ദേശിക്കുന്നത്, അജ്സഹു മിനൽ ജുമഅ, ജുമായിൽ നിന്ന് അവനത് മതി, ജുമാക്ക് പകരമായിട്ട് അവനത് മതി. അപ്പോ ആ പെരുന്നാളസ്കാരം മതി, പിന്നെ അവനെ ജുമാ നിർബന്ധമല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നാ മുജമ്മിഉൻ, എന്നാൽ നമ്മൾ ജുമാ നിർവഹിക്കുന്നവരാണ്. എന്താണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞ്? പെരുന്നാളസ്കരത്തിൽ പങ്കെടുത്ത, പെരുന്നാളസ്കരിച്ച ഒരാൾക്ക് ജുമായിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല. പക്ഷെ ആ മഹല്ലി, ആ ജുമാ നടക്കുന്ന പള്ളിയാണെങ്കിൽ ആ പള്ളിയിൽ ജുമാ നടത്തൽ നിർബന്ധം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ജുമാക്ക് അളവ് കൊടുത്തു. രണ്ട്, നബി പറഞ്ഞത് ഞാൻ ജുമാ നടത്തും, നമ്മൾ ജുമാ നിർവഹിക്കും. അതിൽ പണ്ഡിതന്മാർ കാരണം പറഞ്ഞു, രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് ഫർള് കിഫായ, രണ്ട് പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ജുമാ അയാൾക്ക് നിർബന്ധം. അപ്പൊ ഈ രണ്ട് വിഭാഗം ആളുകൾക്ക് വേണ്ടി ആ മഹല്ലിൽ ജുമാ നിർവഹിച്ചോളണം. അത് ഖതീബിന്റെ ഇമാമിന്റെ ബാധ്യത. എന്നാൽ അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുഹർ ജുമായിൽ പങ്കെടുത്തോളണം എന്നില്ല. അപ്പൊ ഇത് ഗ്രാമീണരായ ആളുകൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ വിദൂരത്ത് താമസിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള ഒരു റുഖ്സയല്ല, എല്ലാവർക്കുമുള്ള ഒരു റുഖ്സയാണ് നടത്തുന്നത്. ഈ ഹദീസ് അബൂ ദാവൂദ് ധരിച്ചിട്ടുണ്ട്. ഇത് സാബിത്താണ് ഈ ഹദീസ് എന്ന് ഷെയ്ഖ് അൽബാനി ഇത് സഹിയാക്കിയിട്ടുണ്ട്. സാബിത്താണ് എന്നുള്ളത് ദാറക്കുത്തിനി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഈ ഹദീസ് സഹിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ രണ്ട് ഹദീസ് പറഞ്ഞു. ഒന്ന് മുആവിയ റളിയല്ലാഹുവിന്റേത്, രണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റേത്, മൂന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസ് ഇതേപോലെ തന്നെ ഹദീസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ് അത് ബുഖാരിയിലുണ്ട്. അബൂ ഉബൈദ് ഇബ്നു അസ്ഹറിന്റെ മൗലയായ അബൂ ഉബൈദ് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ബുഖാരിയിലുള്ള ഹദീസ് അദ്ദേഹം പറയുന്നത് ഷഹീദുൽ ഈദമായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൂടെ ഞാൻ പെരുന്നാൽസ്കാരത്തിന് പങ്കെടുത്തു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഫസല്ല ഖബ്ല അൽ ഖുതുബ, ഖുതുബക്ക് മുമ്പ് അദ്ദേഹം നിസ്കരിച്ചു. ഥുമ്മ ഖതബ, പിന്നീട് ഖുതുബ നടത്തി. ഖാല, ഉസ്മാൻ റളിയല്ലാഹു പ്രസംഗിച്ചു, യാ യുഹന്നാസ്, അല്ലേ ജനങ്ങളെ, ഇന്ന ഹാദാ യൗമുൻ ഖദ് ഇജ്തമഅ ലകും ഫീഹി ഈദാനി, ഈ ദിവസം എന്നുള്ളത് രണ്ട് പെരുന്നാളുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ചിരിക്കുന്നു. ഫമൻ നഹബ്ബ അൻ യൻതളിഅ അൽ ജുമഅ മിൻ അഹ്ലിൽ അവാലി, അതുകൊണ്ട് പ്രാന്തപ്രദേശങ്ങൾ അല്ലെങ്കിൽ വിദൂര ദിക്കുകളിൽ മലമടക്കുകളിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ജുമാ പ്രതീക്ഷയാണെങ്കിൽ അവർക്കിരിക്കാം. പമൻ അഹബ്ബ അൻ യർജിയ ഫഖദ് അദിന്തു ലഹു, ഇനി ആരെങ്കിലും ജുമാ നിസ്കരിക്കാതെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് തിരിച്ചു പോകാം. അത് അവിടെ ഇളവ് കൊടുക്കണം. ഇതാണെന്ത് പിന്നെ ഒന്നാമത് പറഞ്ഞ അഭിപ്രായക്കാർക്ക് അവർ പിടിക്കുന്ന തെളിവ് ഇതാണ്. സ്വാതന്ത്ര്യ ഇളവ് കൊടുത്തായിരിക്കാണ് വിദൂര പ്രദേശങ്ങളിൽ വരുന്ന ആളുകൾക്കാണ് അവരെ ഇതാണ് തെളിവ് പിടിക്കുന്നത്. പക്ഷേ നമ്മൾ പിന്നെ ജുമായിൽ ഇളവുണ്ട് എന്നുള്ളതിലും ആളുകൾ ഈ ഹദീസ് തെളിവ് പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, അങ്ങനെ ജുമാ നിർബന്ധമാണെന്നെങ്കിൽ ആ വന്ന ആളുകളെ തിരിച്ചു പോകാനുള്ള അനുവാദം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുക്കുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരതിനെ ഖണ്ഡിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതാണ് അവർ ഉദ്ധരിക്കുന്ന മൂന്നാമത്തെ തെളിവ്. ആര് ജുമായിൽ റുഖ്സുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഉദ്ധരിക്കുന്ന മൂന്നാമത്തെ തെളിവ്. ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരുപാട് അസറുകളുണ്ട്, ഒരുപാട് അസറുകൾ. ഹദീസുകൾ ഇതല്ലാത്ത ഹദീസുകളുണ്ട്. അതിൽ ഒരു അസർ അത്താഅബിൻ അബി റബ, അദ്ദേഹം പറഞ്ഞു സല്ലാബിന ഇബ്നു സുബൈർ, ഇബ്നു സുബൈർ അദ്ദേഹം ഞങ്ങളുമായി നിസ്കരിച്ചു. ഫിയൗമി ഈദിൻ ഫിയൗമി ജുമഅത്തിൻ അവ്വലിനഹ, അന്ന് വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ നിസ്കാരം, ഞങ്ങളുമായിട്ട് അദ്ദേഹം നിസ്കരിച്ചു. സുമ്മ റഹ്ന ഇലൽ ജുമഅ, കുറച്ച് വൈകിട്ടാണ് അദ്ദേഹം നിസ്കരിച്ചത്. അത് വേറെ ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്, കുറച്ച് ചിന്തിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ സുമ്മ റഹ്ന ഇലൽ ജുമഅ, അങ്ങനെ ഞങ്ങൾ പിന്നീട് ജുമാക്ക് പുറപ്പെട്ടു. ഫലം യഖ്റുജു ഇലൈന, പക്ഷേ ഇബ്നു സുബൈർ വന്നില്ല. ഞങ്ങൾ ജുമാക്ക് പോയിട്ടിരിക്കാണ്, ഇബ്നു സുബൈറിനെ കാണാനില്ല. ഫസല്ലൈന വഹ്ദാന, അങ്ങനെ ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് നിസ്കരിച്ചു. ഫഖാല ഇബ്നു അബ്ബാസ് ബിത്തായിഫ്, അന്ന് പ്രഗത്ഭനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അദ്ദേഹം ബിത്തായിഫ്, അദ്ദേഹം തോയിഫിലായിരുന്നു. ഫലമാ ഖദിമ ദക്കർനാ ദാലിക ലഹു, അദ്ദേഹം തിരിച്ചു വന്നപ്പോ ഞങ്ങൾ ഈ സംഭവം പറഞ്ഞു. ഏത് ഇബ്നു സുബൈർ ജുമാക്ക് വന്നിട്ടില്ല എന്നുള്ള സംഭവം പറഞ്ഞു. ആരോട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഫഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, അസ്വാബ സുന്ന, അദ്ദേഹം സുന്നത്തനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം സുന്നത്താണ് ചെയ്തിട്ടുള്ളത്, ജുമാ നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹം പെരുന്നാൾ നിസ്കരിച്ച് വീട്ടില. അപ്പോ അദ്ദേഹമാണ് ജുമാക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. അപ്പൊ നാലാമത് പറഞ്ഞ അഭിപ്രായക്കാരുണ്ടല്ലോ, അവര് ഈ സംഭവം അവരും തൊലി പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ജുമാ നിർബന്ധമില്ല, എന്നാൽ ലുഹർ അവർക്ക് നിർബന്ധമാകും എന്ന് ഇതിന് ഉദ്ധരിക്കുന്ന മറ്റൊരു അസർ. ഇത് സഹിഹാണെന്നുള്ളത് പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ തെളിവുകൾ, ഇതല്ലാത്ത ഹദീസുകളും ആസാറുകളും ഒരുപാടുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പറയുന്നത്, പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച ഒരാൾക്ക് ജുമായില് റുഖ്സുണ്ട്. ഇനി ഈ വിഷയത്തില് പിന്നെ ലജ്നത്ത് ദായിമയോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് അതിന്റെ രണ്ടു മൂന്ന് ചോദ്യങ്ങളാണ്. ഒന്ന്, പെരുന്നാൾ നിസ്കരിച്ച ഒരാൾക്ക് ജുമായിൽ പങ്കെടുക്കല് നിർബന്ധമാണോ? അതാണ് ഒരു ചോദ്യം. രണ്ട്, ജുമാക്ക് പകരം ലുഹുർ നിസ്കരിക്കൽ നിർബന്ധമാണോ? മൂന്ന്, പള്ളിയിൽ അന്ന് ലുഹുർ നിസ്കാരത്തിന് താങ്ങി കൊടുക്കേണ്ടതുണ്ടോ? ഇങ്ങനെ രണ്ടു മൂന്നാല് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അവരിത് വിശദമായി ചർച്ച ചെയ്തു. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകളൊക്കെ അവർ പറയുന്നത് ഈ വിഷയത്തിൽ മർഫുവായ ഹദീസുകൾ ഉണ്ട്, അതേപോലെ തന്നെ മൗഖൂഫായ ആസാറുകളും ഉണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകൾ അവരെടുത്തു കൊടുത്തു, ആസാറുകൾ എടുത്തു കൊടുത്തു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴോളം സംഭവങ്ങൾ, എട്ട്, ഇങ്ങനെ എട്ടോളം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീസുകളും ആസാറുകളും അവരെടുത്ത് ഉദ്ധരിച്ചു. എന്നിട്ട് അവര് ആ ഹദീസുകളിൽ നിന്നും ആ ആസാറുകളിൽ നിന്നും അവർ കണ്ടെത്തിയ കാര്യം അതവർ വിശദീകരിക്കുന്ന ആ തീരുമാനം അവർ പറയുന്നത് ഒന്ന്, ആറ് തീരുമാനങ്ങളാണ് ലജ്നത്ത് ദായിമ പറയുന്നത്. ആറ് തീരുമാനങ്ങൾ ഈ ഹദീസുകളുടെയും ആസാറുകളുടെയും വെളിച്ചത്തിൽ. അതിലൊന്നാമത്തത് അവർ പറഞ്ഞത്, മൻ ഹദർ സലാത്തൽ ഈദ്, ഒരാൾ പെരുന്നാൾ നിസ്കരിച്ചു, അയാൾക്ക് എന്തുണ്ട്? ജുമാ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് ഇളവുണ്ട്. ഇതാണ് അവർ കണ്ടെത്തിയ ഒന്നാമത്, അവരുടെ തീരുമാനത്തിൽ ഒന്നാമത്. എന്ത്? പെരുന്നാൾ നിസ്കരിച്ചു, അയാൾക്ക് ജുമാ നിസ്കാരത്തിൽ ഇളവുണ്ട്. എന്നാൽ വലിതാ ഫല യുസ്ഫത്തു അൻഹു വുജൂബിൽ ജുമാ, എന്നാൽ അതുകൊണ്ട് പിന്നെ അയാൾക്ക് എന്താവൂല, ജുമാ നിർബന്ധമാവൂല, പിന്നെ അയാൾക്ക് എന്ത് ചെയ്താൽ മതി, വൈസല്യ ഹാ ലുഹറൻ ഫീ വഖ്തി ലുഹരി, ലുഹറിന്റെ സമയത്ത് അയാൾ ലുഹർ നിസ്കരിച്ചോളണം. എന്താണ് പറഞ്ഞത്? വൈ നഹദ ബിൽ അസീമത്തി ഫസല്ലാ മഅ അന്നാസി അൽ ജുമാ ഫഹു അഫ്ദൽ, എന്നിട്ട് പറഞ്ഞത് എന്നാൽ ഒരാൾ ജുമായിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഫഹു അഫ്ദൽ, അത് അഫ്ദലാണ്. അതാ പറഞ്ഞു, അതാണ് അവരുടെ ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ നിർബന്ധമല്ല, ഇനി ഒരാൾ ജുമായിൽ പങ്കെടുക്കുകയാണെങ്കിൽ അയാൾക്കത് അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠ എന്താണ് ആ ജുമായിൽ പങ്കെടുക്കലാണ്. രണ്ട്, മല്ലം യഹ്ദുർ സലാത്തൽ ഈദ്, ഒരാൾ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ ഫലാ തശ്മിലുഹു റുഖ്സ, അവന് ഈ റുഖ്സ ബാധകമല്ല. പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാത്ത ഒരാൾക്ക് ഈ റുഖ്സ ബാധകമല്ല. വലിദാ ഫലാ യുസ്ഫത്ത് അൻഹു വുജൂബിൽ ജുമാ, അതുകൊണ്ട് തന്നെ അയാള് ഈ റുഖ്സയിൽ പെടൂല, പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാത്ത ഒരാൾക്ക് ഈ റുഖ്സല്ല. ഫയജിബു അലൈഹി അസ്സഅയു ഇലൽ മസ്ജിദി ലിസ്വലാത്തിൽ ജുമാ, അയാൾ ജുമാ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പെട്ടെന്ന് പുറപ്പെടുകയാണ് അയാള് ചെയ്യേണ്ടത്. അപ്പൊ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാത്ത ഒരാൾ എന്ത് ചെയ്യണം? അയാൾക്ക് ജുമാ നിർബന്ധമാണ്, അയാള് ജുമാക്ക് പോകണം. ഫൈലം യൂജദ് അദദും തൻഅക്കിദു ബിഹി സലാത്തുൽ ജുമാ സല്ലഹ ലുഹറ, ഇനി അവിടെ ജുമാ നിസ്കരിക്കാൻ ആരുമില്ലെങ്കിലോ, ജുമാ നിസ്കരിക്കാനുള്ള ആളുകൾ ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? സല്ലഹ ലുഹറൻ, അയാള് ലുഹർ നിസ്കരിക്കണം. അതാണ് രണ്ടാമത്. മൂന്ന്, യജിബ് അല ഇമാമി മസ്ജിദിൽ ജുമാ, ആ ജുമാ നടത്തുന്ന പള്ളിയുടെ ഇമാമിന് നിർബന്ധമാണ് ഇഖാമത്ത് സ്വലാത്തിൽ ജുമാ, അവിടെ ജുമാ നിസ്കാരം സംഘടിപ്പിക്കരുത്, അത് നിർബന്ധമാണ്. എന്തിന്? എന്തിന്? ജുമയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് പങ്കെടുക്കാൻ. അതേപോലെ തന്നെ പെരുന്നാൾ നിസ്കരിക്കാത്ത ആളുകളുണ്ടാകും, അവർക്ക് പങ്കെടുക്കാനും. ആ മഹല്ലിൽ, ആ പള്ളിയിൽ ജുമാ നടത്തുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരാള് ഈദ് നിസ്കരിച്ചു, അയാൾക്ക് ജുമായില് ഇളവ് കിട്ടി, എന്നാൽ ഫൈന്നഹു യുസല്ലിഹാ ലുഹറ, അയാളെ ലുഹർ എന്തായാലും അയാൾ നിസ്കരിക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അപ്പൊ ജുമായില് റുഖ്സ ഉണ്ട് എന്ന് കരുതി ലുഹർ നിസ്കരിക്കാതെ എത്താൻ പറ്റൂല, ലുഹർ അയാളെ നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അഞ്ച്, ലാ യുശ്റഉ ഫീ ഹാദൽ വഖ്തി അൽ അദാനു ഇല്ലാ ഫിൽ മസാജിദി അല്ലതീ തുഖാമു ഫീഹാ സലാത്തുൽ ജുമാ, ജുമാ നടത്തപ്പെടുന്ന പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ മതി, അതല്ലാത്ത പള്ളിയിൽ ബാങ്ക് വിളിച്ചോളണം എന്നില്ല. അതാണ് അഞ്ചാമത്തത്. ആറ്, അൽ ഖൗലു ബി അന്ന മൻ ഹദറ സലാത്തൽ ഈദി തസ്ഖുത്തു അൻഹു സലാത്തൽ ജുമാ വ സലാത്തുൽ ളുഹർ ദാലിക്കൽ യൗം ഖൗലുൻ ഗൈറു സ്വഹീഹ്. പെരുന്നാൾ നിസ്കരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ജുമായും ലുഹുറും അയാൾക്ക് നിസ്കരിക്കേണ്ടതില്ല എന്ന വാദം, അത് വയറു സ്വലിയാണ്, അത് ശരിയല്ല. ചില പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്, എന്ത് പെരുന്നാൾ നിസ്കരിച്ച പിന്നെ അയാൾക്ക് ജുമായും നിർബന്ധമല്ല, അയാൾക്ക് ലുഹുറും നിർബന്ധമല്ല, ആ പെരുന്നാൾ നിസ്കാരം മതി എന്നുള്ളത് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വയറു സ്വലിയാണ്, അവരുടെ ആ വാദം ശരിയല്ല, അത് സുന്നത്തിനെതിരാണ്, അത് തെളിവുകൾക്ക് എതിരാണ്. ഇങ്ങനെ ആറ് കാര്യങ്ങളാണ് ആരെ യജനത്ത് ദായ്മയുടെ ഈ പത്ത് പേര് ചേർത്തിട്ടുള്ളത്. 211-62 എന്ന പത്ത് പേര്, 21,262 പത്ത് പേര് വളരെ വിശദമായിട്ട് തന്നെ അവരുടെ ഈ തീരുമാനങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും യജനത്ത് ദായ്മയുടെ. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതേ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എന്താ വെച്ചാൽ ഷെയ്ഖ് ഉസൈമീൻ അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം റുഖ്സണ്ട്, പക്ഷെ അവർക്ക് അഫ്ലൽ എന്താണ്, ആ ജുമായിൽ പങ്കെടുക്കലാണ് അഫ്ലൽ എന്നുള്ളത് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹം പറഞ്ഞു, വല്ല അഫ്ലലു ഐ യുസല്ലിയ മഅ അന്നാസി ജുമാ, അഫ്ലൽ എന്താണ്, ജനങ്ങളോടൊപ്പം ആ ജുമാ നിസ്കരിക്കലാണ്, അതാണ് അഫ്ദൽ. ഫൈലം മുസല്ലി അൽ ജുമാ സല്ലാ ദുഹർ, ഇനി ജുമാ നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ദുഹർ നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അഫ്ദൽ അവിടെ ജുമാ നിസ്കരിക്കലാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഷെയ്ഖ് സൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത്, ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഫി ഹഖിൽ ഇമാമി, ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് എന്ത്, അവിടെ ജുമാ നടത്തുക എന്നുള്ളത്, അവിടെ നിസ്കാരം നടന്നോളണം, ജുമാ നടന്നോളണം, അത് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. എന്നാൽ അതിൽ പെരുന്നമസ്കാരത്തിൽ പങ്കെടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അമ്മാമൻ സിവാഹും മക്കദ ഹലറ സലാത്തിൽ ഐരി മഅൽ ഇമാമി ഫഹുവ മുഖയ്യറുൻ ഇൻശാ ഹലറ ഇലൽ ജുമാ, എന്നാൽ പെരുന്നമസ്കരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മുഖയ്യറാണ് അവിടെ, അവനെന്ത് ചെയ്യാം, വേണമെങ്കിൽ ജുമാക്ക് പങ്കെടുത്താൽ മതി. എന്നാൽ വഹുവ അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്, ആ ജുമായിൽ പങ്കെടുക്കുന്നതാണ്, ജുമാ നിസ്കരിക്കുന്നതാണ്. വൈൻ ഷാ അസല്ലാ ലുഹറ, ഇനി അതല്ല അവൻ ലുഹർ നിസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് ലുഹർ നിസ്കരിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ ഏതാണ്ട് എല്ലാ ആളുകളും, അതേപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ, അതേപോലെ തന്നെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി, ഇവരൊക്കെ ഈ രൂപത്തിലാണ് ആ വിഷയത്തിൽ ഫത്വ നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. അദ്ദേഹം മൂന്ന് അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മൂന്നാമത്തെ അഭിപ്രായമാണ് അതിലേറ്റവും സ്വഹീഹ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ മജ്മൂഉ ഫതാവയിൽ 24-ാമത്തെ വാളത്തിൽ അദ്ദേഹം പറയുന്നത് അ സ്വഹീഹു, ഈ നിലപാടുകളിൽ ഏറ്റവും സ്വഹീഹായിട്ടുള്ള നിലപാട് അന്നവൻ ഷഹീദൽ ഈദ, ഒരാള് ഈദിൽ പങ്കെടുത്തു, സഖദത്ത് അൻഹുൽ ജുമാ, അങ്ങനെ തൊട്ട് ജുമാഅയുടെ നിർബന്ധ ബാധ്യത ഒഴിവാണ്. ലാക്കിൻ അലൽ ഇമാമി, പക്ഷെ ഇമാമിന് ബാധ്യതയാണ് നുഖീമൽ ജുമാ, ജുമാ നടത്തുക എന്നുള്ളത്. ലിയഷ്ഹദ, എന്തിനാണ്, മൻ ശാഅ ഷുഹൂദഹ വമൻ ലം യഷ്ഹദ് ഈദ, ഈദിൽ പങ്കെടുക്കാത്ത ആളുകളുണ്ടാവും, അതേപോലെ തന്നെ ജുമാഅയിൽ പങ്കെടുക്കലാണ് അഫ്ദൽ എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടി അവിടെ ജുമാ നടത്തുക എന്നുള്ളത് ഇമാമിന്റെ ബാധ്യതയാണ്. വഹാദാഹുവൽ മഅ്സൂർ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് സ്വഹീഹായിട്ട് വന്നിട്ടുള്ളത്. വസ്ഹാബി, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹാബികളിൽ നിന്നും കഉമർ വഉസ്മാൻ വഇബ്നു മസ്ഊദ് വഇബ്നു അബ്ബാസ് വഇബ്നു സുബൈർ വഗൈരിഹിം, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ്, ഇബ്നു സുബൈർ, ഇവരും ഇവരല്ലാത്ത സഹാബികളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത് ഇത് തന്നെയാണ്. വലാ യുഅറഫു അനി സ്വഹാബത്തി ഫീ ദാലിക ഖിലാഫുൻ, സഹാബത്തിനിടയിൽ ആ വിഷയത്തിൽ ഒരു ഖിലാഫും അറിയപ്പെട്ടിട്ടില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് സ്വീകരിക്കാനുള്ള നിലപാട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ രണ്ട് വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഈ വിഷയം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാണ്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്, മനസ്സിലാക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അതോടൊപ്പം പറയാനുള്ളത് റമദാൻ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ നാളെ മാസം കണ്ടാൽ നാളെ ഈദുൽ ഫിത്തർ ആയിരിക്കും.
അല്ലെങ്കിൽ മറ്റന്നാള് മറ്റന്നാള് നാട്ടിലോ.
അപ്പൊ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം മുസല്ലയിലേക്ക് പുറപ്പെടലാണ് സുന്നത്ത്. അതേപോലെ തന്നെ ചെറിയ പെരുന്നാളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കഴിച്ചിട്ടായിരുന്നു മുസല്ലയിലേക്ക് പുറപ്പെടുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. വലിയ പെരുന്നാളിനൊന്നും കഴിക്കാതെ പുറപ്പെടും, ചെറിയ പെരുന്നാളിന് എന്തെങ്കിലും കഴിച്ചിട്ടായിരുന്നു മുസല്ലയിലേക്ക് പുറപ്പെട്ടിരുന്നത് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും നല്ല വസ്ത്രങ്ങളായിരുന്നു പെരുന്നാളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്നത് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം. അപ്പോ ആ കാര്യങ്ങൾ ആ സുന്നത്തുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം റമദാനിൽ നമ്മൾ നേടിയെത്ത ഈ ജീവിത വിശുദ്ധി, അത് ജീവിതത്തിന്റെ അവസാനം വരെ എല്ലാവരും കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരുപാട് പരിക്രമങ്ങൾ നമ്മൾ ചെയ്തു, ഖുർആന് ഖത്തം ചെയ്തു, അതേപോലെ തന്നെ തറാവി നിസ്കാരം, ബാക്കിയുള്ള സുന്നത്തുകൾ അതൊക്കെ നമ്മൾ നിർവഹിച്ചു. അതൊക്കെ ഇനിയും നിലനിർത്തിക്കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ആ വിഷയത്തിൽ പ്രത്യേകിച്ചും രാത്രി നമസ്കാരം, അത് എത്രയാണോ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നത്, ഒന്നോ അല്ലെങ്കിൽ മൂന്നോ അഞ്ചോ, അതങ്ങനെ തന്നെ പതിവാക്കിയിട്ട് നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ സൽക്രമങ്ങളും അങ്ങനെ തന്നെ ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹു ഈ റമദാനിൽ നേടിയ ജീവിത വിശുദ്ധി ജീവിതത്തിന്റെ അവസാനം വരെ നിലനിർത്താനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം ഫിത്ർ സകാത്ത് അൽഹംദുലില്ലാ നമ്മള് തന്ന ആളുകൾ ഉണ്ടായിരുന്നു, കുറെ ആളുകള് അതിന് നമ്മൾ അരി മേടിച്ച് നമ്മൾ വിതരണം വേണ്ടി